ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी। थैंक यू। ओम नमः शिवाय।
मंदस्मित श्रीमुखे यदा वै मनते अथ विजानाते न अमत्वा विजानाते मत्वे विजानाते मदस्तेव विजिज्ञासितव्येति मदिं भगवो विजिज्ञास इति। यदा वै मनते इति मतर्मननं तर्को मन्दविविषये आदरः। മനനം എന്ന് പറയുന്നത് തർക്കമാണ്, ഊഹാപോഹം. അതും പറയുന്നു മന്ദവ്യ വിഷയ ആഗ്രഹം, മനനം ചെയ്യേണ്ട വിഷയത്തിലുള്ള ശ്രദ്ധ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനനം ചെയ്താൽ പോലെ അത് ശ്രദ്ധയോടുകൂടിയായിരിക്കണം. യഥാവൈ മനത്തെ അത് വിജാനാതെ, മനനം ചെയ്താൽ അറിയാൻ കഴിയും. നാമത്വ വിജാനാതെ, മനനം ചെയ്യാതെ അറിയില്ല. മതസ്ഥൈവ വിജിജ്ഞാസിതവ്യ, മനനം അതെന്താണെന്നും നീ അറിയണം. നാരദൻ പറയുന്നു മതിം ഭഗവോ വിജിജ്ഞാസ, ശരി മനനത്തെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. മനനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു, കാരണം ശാസ്ത്രമെല്ലാം പഠിച്ചിട്ടും എന്തുകൊണ്ട് താല്പര്യം ഗ്രഹിച്ചില്ല, എവിടേക്കാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്, ഒരു കാരണം പറയുന്നു. ഒന്ന്, മനനം ശരിയായില്ല. മനനം ശരിയായാലേ അറിയാൻ കഴിയൂ. മനനം എന്തുകൊണ്ടാണ് ശരിയാകാത്തത്? അത് പറയുന്നു അടുത്ത്, യഥാ വൈ ശ്രദ്ധാതി അധ മനതെ ന അശ്രദ്ധൻ മനതേ ശ്രദ്ധദേവ മനതേ ശ്രദ്ധാത്വ വിജിജ്ഞാസിതവ്യേതി ശ്രദ്ധം ഭഗവോ വിജിജ്ഞാസ ഇതി. ആസ്തിക്യ ബുദ്ധി ശ്രദ്ധ, മനനം കൊണ്ട് വിജ്ഞാനം വരണം, ശ്രവണം ശ്രവിക്കുന്നു വേദാന്തം. പക്ഷെ അതിനപ്പുറം മനനത്തിലേക്ക് പോകുന്നില്ല, കാരണം ശ്രവണത്തിൽ നിന്ന് കിട്ടിയ അറിവ്, അത് തത്വജ്ഞാനമായാലും ഉപാസനയായാലും ബന്ധമോക്ഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അതിന് ശ്രദ്ധ വേണ്ടേ? ആസ്തിക്ക് ബുദ്ധി വേണ്ടേ? അത് സത്യമാണെന്നുള്ള ബോധം, കേവലം വിശ്വാസമുണ്ട്. ശ്രദ്ധയ്ക്ക് ആസ്തിക്ക് ബുദ്ധി എന്നാ പറയുന്നത്, അത് പരമാർത്ഥമാണ്. സംസാരം അസാരമാണ്, ഇതിൽ നിന്ന് മോചന സാധ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ സത്യമാണെന്നുള്ള ബോധം വേണം. ശ്രവണത്തിൽ നിന്നും ആത്മാവ് അനാത്മാവിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കി. പക്ഷെ മോക്ഷോപായം ഇന്നതാണ്, മുക്തി പരമാർത്ഥമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രവണത്തിൽ നിന്നും മനസ്സിലാക്കുന്ന ശ്രദ്ധയില്ലെങ്കിൽ, അത് സത്യമാണെന്ന് ബോധമില്ലെങ്കിൽ നേരെ മനനം ചെയ്യുന്നു. പിന്നീട് മനനമില്ല, വിജ്ഞാനമില്ല. അത് വേദത്തിൽ ശ്രദ്ധയുള്ളവരെയൊക്കെ ആസ്തികന്മാരെന്ന് പറയും. പക്ഷേ ആസ്തികന്മാരിൽ തന്നെ പരലോകത്തിൽ ശ്രദ്ധയുള്ളവരുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, അതുണ്ടെന്ന് കരുതുന്നവരുണ്ട്. അവർക്ക് ആത്മാവിൽ ശ്രദ്ധയില്ലാതെ വൈദികന്മാരുടെ ആസ്തിക്യം തന്നെ പലതരത്തിലാണ്. കർമ്മത്തിൽ ശ്രദ്ധയുള്ളവർക്ക് തത്വജ്ഞാനത്തിൽ ശ്രദ്ധയില്ല. ഇനി അങ്ങനെ ഉള്ളതിൽ തന്നെ ആ വേദാന്തത്തിൽ ശ്രദ്ധയുള്ളവരിൽ തന്നെ പലതരത്തിലാണ് ജീവിക്കുന്നത്. അദ്വൈതം ദ്വൈതം പലതരത്തിൽ പോകും. ഓരോന്നിനും ഓരോരുത്തർക്ക് ശ്രദ്ധ. അദ്വൈതത്തിൽ ശ്രദ്ധയുള്ളവർ ആവഴിക്കുന്നു, ദ്വൈതത്തിലാണ് ശ്രദ്ധയെങ്കിൽ ആവഴിക്കുന്നു. ഒരു മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ മനനം വിജ്ഞാനം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ശ്രദ്ധ വേണം, സത്യമാണെന്നുള്ള ബോധ്യം. അതുകൊണ്ട് ആ ശ്രദ്ധയെ നീ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ശ്രദ്ധ, ഏതിനാണ് ശ്രദ്ധ വേണ്ടത്? അത് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ശ്രോതാവിന് ശ്രദ്ധ എന്ന് പറയുമ്പോൾ അദ്വൈത തത്വത്തെ എങ്ങനെയാണോ ശ്രുതി ഉദ്ദേശിക്കുന്നത് അത് സത്യമാണെന്നുള്ള ബോധം പറഞ്ഞു. ആ ബോധത്തിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അത് എങ്ങനെയാ ബോധം വരും? കേവലം വിശ്വാസത്തെ ആശ്രയിച്ച് കഴിയും. ഇവിടെ യുക്തി അനുഭവം രണ്ടുമായിട്ട് ഒത്തുപോകും. യുക്തി അനുഭവം എങ്ങനെ? അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ അനുഭവമുണ്ട്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനം ആ യുക്തി. അതിലൂടെ ഒരാൾക്ക് ബോധ്യം വരണം. മാണ്ഡവ്യത്തിലും മറ്റും വിശദീകരിക്കുന്നു. യുക്തി അനുഭവത്തെ സ്വീകരിച്ചു. അദ്വൈതത്തിൽ ആണെന്ന് ശരിയെന്ന് ബോധ്യം, കേവല വിശ്വാസമല്ല. കേവല വിശ്വാസത്തിൽ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ബോധ്യപ്പെട്ടിട്ടല്ല. വിശ്വാസമെന്ന് പറയാൻ പറ്റൂ, വേദം പറയില്ല എന്നുള്ള വിശ്വാസം. ഇവിടെ യുക്തിക്കും അനുഭവത്തിനും ഒന്നും ചെയ്യാനില്ല. കാരണം മരണശേഷമുള്ള സ്വർഗത്തെ കുറിച്ച് എന്തോ അനുഭവമോ എന്ത് യുക്തിയോ ഒന്നുമില്ല. അത് ഒരു ആസ്തിക്യ ബുദ്ധിയാണ്, ശ്രദ്ധയാണ്. അതല്ല ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അനുഭവവും സ്വന്തം യുക്തിയും, അതിനനുസരിച്ച് ഈ പറയുന്ന ബന്ധമോക്ഷങ്ങളുടെ സ്വഭാവം ഇന്നതാണ് എന്ന് അത് സത്യമാണ് എന്ന് ബുദ്ധിയിൽ ഉറപ്പിക്കുക. അതാണ് ശ്രദ്ധ, ആസ്തിക്ക് ബുദ്ധി. അതുണ്ടെങ്കിലേ മനനം സാധ്യമാകും, ഇതിനൊരു വിശ്വാസം വരുന്നു. യഥാ വിശ്രദ്ധാതി, എപ്പോഴാണോ ആ ആസ്തിക്ക് ബുദ്ധി വരുന്നത് അഥ മനതേ, അപ്പോ മനനം വരും. അതാണ് ഈ അദ്വൈതവും മറ്റും ശ്രവിക്കുന്നവരെ തന്നെ അവർ ഉപേക്ഷിക്കും, കാരണം അത് കൂടുതലത് മനനത്തിനൊന്നും പോകത്തില്ല. ശ്രവണം ആവർത്തിച്ചാൽ അത് മനനമാണ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പരിപാടിയുടെ ആവശ്യമുണ്ട്. ശ്രവണം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മനനം തന്നെ. അപക്വമതി, അത്രയും ബുദ്ധി സൂക്ഷ്മത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഈ പറയുന്ന ആസ്തിക ബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശ്രവണത്തിന്റെ ആവൃത്തി അത് തന്നെ മനം. അധമനത്തെ വീണ്ടും മനനം ചെയ്യുന്നു, ശ്രവണം ആവർത്തിച്ചാൽ മതി. ശ്രദ്ധൻ മനതേ, ശ്രദ്ധയില്ലെങ്കിൽ ആസ്തിക ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ മനനമില്ല. നമ്മൾ അവസാനിപ്പിക്കുമോ? ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ശ്രദ്ധ ദൈവ മനതേ, ശ്രദ്ധയോടുകൂടിയ മനനം സാധ്യമാകും. ശ്രദ്ധാത്തതജിജ്ഞാസ, അതുകൊണ്ട് എന്താണ് ഈ ശ്രദ്ധ, എങ്ങനെയാണ് ശ്രദ്ധ, അതിനെ അറിയണം. ഇവിടെ ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപത്തിൽ എങ്ങനെയാണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്നത്, അതിനുള്ള ശ്രദ്ധ. എന്താണ് ബന്ധം, എങ്ങനെയാണ് ബന്ധം നിവൃത്തി, എന്താണ് മോക്ഷം, എന്താണ് മോക്ഷത്തിന്റെ സ്വരൂപം, എന്താണ് മോക്ഷത്തിന്റെ ഉപായം തുടങ്ങിയ കാര്യം ഇത് ശ്രവണത്തിൽ നിന്നും ധരിച്ച് അത് സത്യമാണ് എന്നുള്ള ബോധ്യം. ഇതിലൂടെ നാരദനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞതെന്ന് മനസ്സിലായി. ശ്രവണ മനനങ്ങളൊക്കെ ഇത്തരത്തിലാണ്. ഇനി അത് സത്യമാണെന്നുള്ള ബോധം. ശ്രദ്ധം ഭഗവ ജിജ്ഞാസ പറയുന്നത് ശരി, ഞാൻ ശ്രദ്ധ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ശ്രദ്ധയെ സ്വീകരിച്ച് സത്യത്തെ ഗ്രഹിച്ച് ശ്രവണ മനനങ്ങളിലൂടെ വിജ്ഞാനത്തിലെത്തിച്ചേരാം. അപ്പൊ ആ മാർഗത്തെ വ്യക്തമായി കൊടുക്കുകയാണ് ഉപാസന എന്നതുപോലെ തന്നെ. ഉപാസനയെ സംബന്ധിച്ച് ഇതൊക്കെ ആവശ്യമാണ്. ഉപാസന അല്ല, ഏതൊന്നിനെ സംബന്ധിച്ച് ശ്രവണ മനനങ്ങൾ ആവശ്യമാണ്. ആധ്യാത്മികമായ സന്ദർഭത്തിൽ ഇവിടെ പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചുള്ള ശ്രവണ മനനങ്ങൾ, അതിലൂടെയാണ് അശോക നിവൃത്തി സംഭവിക്കേണ്ടത് എന്നുള്ള വഴിയെ കാണിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാലോ അടുത്ത ഉപായത്തെ കുറിച്ച് പറയുന്നു. യഥാ വൈ നിസ്തിഷ്ഠതി അഥ ശ്രദ്ധാതി അനിസ്തിഷ്ഠൻ ശ്രദ്ധാതി നിസ്തിഷ്ഠന്നേവ ശ്രദ്ധാതി നിഷ്ഠാത്യ വിജിജ്ഞാസിതവ്യേതി നിഷ്ഠാം ഭഗവോ വിജിജ്ഞാസൈതി. നിഷ്ഠ ഗുരു ശുശ്രൂഷാദി തത്പരത്വം ബ്രഹ്മവിജ്ഞാനായ. നിഷ്ഠ എന്ന് പറയുന്ന ഗുരു ശുശ്രൂഷാദി, ഗുരു ശുശ്രൂഷ ആദി എന്ന് പറയുന്ന മുതലായവ, എന്തിനാ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത്? ശ്രവണാദി സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം പ്രത്യേകിച്ചും അന്ന് ഇന്നത്തെ പോലെ റെക്കോർഡിംഗ് ഒന്നും ഇല്ലായിരുന്ന കാലം. റെക്കോർഡ് ചെയ്ത അവനവന്റെ തലച്ചോറിൽ റെക്കോർഡ് ചെയ്യണം, വേറെ ചെയ്യാൻ പറ്റും. അന്നത്തെ കാലത്ത് ഗുരുവിന്റെ സാമീപ്യത്തിൽ ഇരുന്നാലേ പറ്റും ശ്രവണം സാധ്യമാകും. അതുകൊണ്ടാണ് ഈ ശ്രവണത്തിനെല്ലാം ഇത്രയും വലിയ പ്രാധാന്യം. ഒരു കാലത്ത് എഴുതി വായിക്കുന്ന രീതി പോലും ഇല്ലായിരുന്നു. ആ സമയത്താണ് ഈ വേദവും ഉപനിഷത്തുമെല്ലാം ആവിർഭവിച്ചത്. അപ്പൊ ഗുരുവിന്റെ സമീപത്തിൽ തന്നെ ശ്രമിക്കാൻ പറ്റും, ഗുരുവിന്റെ സമീപത്തിൽ തന്നെ കഴിയും. അപ്പൊ അത് ഗുരു ശുശ്രൂഷ, സാമീപ്യവാസം, അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ്. ഗുരു ശുശ്രൂഷ ഗുരുവിന്റെ സന്തോഷത്തിന് വേണ്ടി, ശിഷ്യന്റെ അധികാരിത്വത്തിൽ ഉള്ള ഗുരുവിന്റെ തൃപ്തി, അതിനു വേണ്ടിയിട്ടാണ് ഗുരു ശുശ്രൂഷ. ഗുരു ശുശ്രൂഷാതി ശ്രവണ മനനാദികൾ, അതും പോലെ എന്താണ് തത്പരത്വം, അതിൽ തുടർന്നിരിക്കണം. ഇവിടെ നിന്ന് പറഞ്ഞ രീതിയിൽ മനന ശ്രദ്ധയോടുകൂടി അതിൽ തുടർന്നിരിക്കണം. എന്തിനു വേണ്ടി? എന്തെങ്കിലും ശ്രമിച്ചാലും പോലെ ബ്രഹ്മവിജ്ഞാനായ ഇതെല്ലാം ഇവിടെ ശ്രുതി പറയുന്ന തരത്തിലുള്ള ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയായിരിക്കും എല്ലാം. അപ്പൊ നിഷ്ഠ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടും. ഗുരുവിന്റെ സമീപത്ത് കഴിയുക, ഗുരുവിന് സേവയും മറ്റും ചെയ്ത് തന്റെ അധികാരിത്വത്തെ സമർത്ഥിക്കുക, ശ്രവണാദികൾ വളരെ താല്പര്യപൂർവ്വം അതനുഷ്ഠിക്കുക, മുമുക്ഷുത്വം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയാണ് ഇവിടെ പറയുന്ന ഭൂമ എന്ന് പറഞ്ഞ് പറയുന്ന തരത്തിലുള്ള ബ്രഹ്മവിജ്ഞാനം. മറ്റേതെങ്കിലും വിജ്ഞാനത്തെ ഇവിടെ പരാമർശിക്കുന്നില്ല. ഇതിനെ തന്നെ തരത്തിൽ ആത്മനിഷ്ഠ എന്നും പറയും. നാരദനെ സംബന്ധിച്ച് എന്താണോ, ഒരു ശാസ്ത്രം വിട്ട് വേറൊരു ശാസ്ത്രത്തിലേക്ക് പോയി, അത് വിട്ട് വേറെന്തിലേക്ക് പോയി, സർവശാസ്ത്രങ്ങളും ഗ്രഹിക്കണമെന്നുള്ള ഒരു ജിജ്ഞാസ, അത് ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയല്ല. ഓരോ ശാസ്ത്രങ്ങളിലേക്ക് പോയാൽ അതാത് ശാസ്ത്രത്തിന്റെ വിഷയമല്ലേ ഗ്രഹിക്കാൻ പറ്റും. ഇവിടെ ശാസ്ത്രം കൂടിയേ തീരുന്നുണ്ട്. ശ്രവണ മനനം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമാണ്. ശാസ്ത്രമില്ലാതെ ശ്രവണം മനനമൊന്നുമില്ല. അത് ബ്രഹ്മവിജ്ഞാനത്തിനുള്ള ശാസ്ത്രം മതി, ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല. ബാക്കിയുള്ളതല്ല അനാത്മശാസ്ത്രങ്ങൾ എന്ന് പറയും, ഉപേക്ഷിക്കേണ്ട. നാരദനെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്ര ജിജ്ഞാസ വളരെ കൂടുതലായിരുന്നു. അറിയണം, എല്ലാം അറിയണം, എല്ലാം ഗ്രഹിക്കണം. അതുകൊണ്ട് സർവശാസ്ത്രങ്ങളുടെയും പിറകെ പോയി. ഭൂതവിദ്യ, നക്ഷത്രവിദ്യ, ആ വിദ്യ, ഈ വിദ്യ എന്ന് പറഞ്ഞ എല്ലാത്തിന്റെയും പിറകെ പോയി. അതൊന്നും ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയല്ല. അവിടെയാണ് തകരാറ് സംഭവിച്ചത്. പാണ്ഡിത്യം തടസ്സമാകും എന്ന് പറയുന്ന ഈ രീതിയിലാണ്. അത് ശ്രവണാദികൾ തടസ്സമാകും എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു സേവ തടസ്സമാകും എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നാനാ ശാസ്ത്രങ്ങളിലേക്ക് പോയ ശ്രദ്ധ വിചലിതമായാലും പറയുന്ന തരത്തിലുള്ള ബ്രഹ്മവിജ്ഞാനായ ബ്രഹ്മവിജ്ഞാനത്തിന് അത് ഉപകരിക്കത്തില്ല. ഇവിടെ നിഷ്ഠ എന്ന് പറയുന്ന അവിടെയാ വേണ്ടത്. ഇതെല്ലാം അദ്വൈതത്തെ സംബന്ധിച്ചാണ്. എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നവർക്ക് അതിന് നിഷ്ഠ വേണം. അത് സാമാന്യമായി പറയുന്നു. ഒരാൾ ജപിക്കുന്നു, അയാൾക്ക് അതിന് നിഷ്ഠ വേണം. ഒരാൾ ധ്യാനിക്കുന്നു, ശീലിക്കുന്നു, അതിന് നിഷ്ഠ വേണം. കർമ്മം അനുഷ്ഠിക്കുന്നു, അതിന് നിഷ്ഠ വേണം. ഇവിടെ അതെല്ലാം കഴിഞ്ഞു, അത്തരം പണികളെല്ലാം കഴിഞ്ഞു, സർവ വിദ്യകളും ഗ്രഹിച്ച ആളാണ്. പക്ഷേ ഇവിടെ പറയുന്ന തരത്തിലുള്ള അദ്വൈതാത്മജ്ഞാനം, അതിനു വേണ്ടിയിട്ടുള്ള നിഷ്ഠ, അത് വേണം. പരത്വം